ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് അവസാനഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഊർജിതമാക്കിയ മുന്നണികൾ. റേമൽ ചുഴലിക്കാറ്റ് കരതൊട്ടു. പശ്ചിമബംഗാളിലെ വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി. ഗുജറാത്തിലെ രാജ്കോട്ടിലുണ്ടായ തീപിടുത്തത്തിൽ സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി. സംഭവത്തിൽ 6 പേർ അറസ്റ്റിൽ. കേസ് ഇന്ന് പരിഗണിക്കും. കേരളത്തിൽ 4 വർഷ ബിരുദ കോഴ്സ് സംബന്ധിച്ച അവബോധ പരിപാടിക്ക് ഇന്ന് തുടക്കം. ഇസ്രയേലിൽ റോക്കറ്റ് ആക്രമണം നടത്തി ഹമാസ്. സംഭവത്തിൽ ആർക്കും പരിക്കില്ലെന്ന് ഇസ്രയേൽ സൈന്യം. ഐപിഎൽ ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയത് 8 വിക്കറ്റിന്. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണം ഊർജിതം. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്.
ബിജെപിയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്നലെ ഉത്തർപ്രദേശിൽ 3 റാലികളിൽ പങ്കെടുത്തു. മിർസാപൂർ, ഖോസി, ബാംസ്ഗാവ് എന്നിവിടങ്ങളിൽ നടന്ന റാലികളിലാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത്. ബിജെപി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ബീഹാറിലെ കാരാക്കാട്ട്, സാസാറാം പാർലമെന്റ് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മിർസാപൂർ, വാരാണസി, ചന്ദൌലി, ഖോസി, ഗൊരഖ്പൂർ എന്നിവിടങ്ങളിൽ റാലികൾ നടത്തി. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ജഹാനാബാദ്, ആരാ, നാളന്ദ ലോക്സഭാ മണ്ഡലങ്ങളിലെ പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തു. ജെ ഡി യു അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറും മറ്റ് എൻ ഡി എ നേതാക്കളും തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഹിമാചൽ പ്രദേശിലെ ഷിംല പാർലമെന്റ് മണ്ഡലത്തിൽ 2 ഇടങ്ങളിൽ റാലികളിൽ സംസാരിച്ചു. എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി പഞ്ചാബിലെ ചണ്ഡിഗഡ്, പട്യാല എന്നിവിടങ്ങളിൽ പൊതുപരിപാടികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ബീഹാറിലെ സസറാമിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിലെ ബലിയ, സലേംപൂർ എന്നിവിടങ്ങളിൽ റാലികളിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
റേമൽ ചുഴലിക്കൊടുങ്കാറ്റ് കരതൊട്ടു. അർദ്ധരാത്രിയോടെ ബംഗ്ലാദേശിലെ ഖേപ്പുപാരയ്ക്കും പശ്ചിമബംഗാളിലെ സാഗർ ദ്വീപിനുമിടയിലാണ് ചുഴലിക്കാറ്റ് തീരം തൊട്ടത്. ചുഴലിക്കാറ്റിനെ തുടർന്ന് സുന്ദർബനിലും സൌത്ത് 24 പർഗാനാസ്, നോർത്ത് 24 പർഗാനാസ് ജില്ലകളിലെ തീരപ്രദേശത്തും കനത്ത മഴ തുടരുകയാണ്. ഹൌറ, ഹൂഗ്ലി, കൊൽക്കത്ത, നാദിയ ജില്ലകളിലും ശക്തമായ മഴയുണ്ട്. ചുഴലിക്കൊടുങ്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്നലെ അവലോകന യോഗം ചേർന്നു. ചുഴലിക്കാറ്റിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ യോഗം വിലയിരുത്തി. കേന്ദ്രം എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമെന്ന് നാവികസേനയും അറിയിച്ചു. റേമൽ കൊടുങ്കാറ്റിനെ നേരിടാൻ പശ്ചിമബംഗാളിലെ നബാന്ന ഭവനിലെ സെക്രട്ടേറിയറ്റിൽ പ്രത്യേക കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു. ദുരന്ത മുന്നൊരുക്കങ്ങൾക്കായി കൊൽക്കത്ത പോലീസ് ആസ്ഥാനത്ത് സംയോജിത കൺട്രോൾ റൂമുകളും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 21 മണിക്കൂർ വരെ വിമാനയാത്രകൾ റദ്ദാക്കാൻ തീരുമാനിച്ചതായി കൊൽക്കത്ത വിമാനത്താവള അധികൃതർ അറിയിച്ചു. ഗുജറാത്തിലെ രാജ്കോട്ടിൽ അമ്യൂസ്മെന്റ് പാർക്കിലുണ്ടായ തീപിടുത്തത്തിൽ ടിആർപി ഗെയിം സോൺ ഉടമസ്ഥർ ഉൾപ്പെടെ 6 പേർക്കെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസെടുത്തത്. കേസ് ഇന്ന് പരിഗണിക്കും. ഗെയിം സോൺ ഉടമ യുവരാജ് സിംഗ് സോലങ്കി ഉൾപ്പെടെ 2 പേരെ അറസ്റ്റ് ചെയ്തതായി രാജ്കോട്ട് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. 27 പേരാണ് തീപിടുത്തത്തിൽ മരിച്ചത്. വെൽഡിംഗ് തൊഴിലാളികളുടെ അശ്രദ്ധ തീപിടുത്തത്തിന് കാരണമായെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് സ്ഥലം സന്ദർശിച്ച ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സിംഗ്വി പറഞ്ഞു. ഡൽഹിയിൽ കുട്ടികളുടെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ച് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന. വിവേക് വിഹാറിലെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 6 നവജാത ശിശുക്കൾക്ക് ജീവൻ നഷ്ടമായിരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു. കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു. ഗുജറാത്തിലും ഡൽഹിയിലുമുണ്ടായ ദാരുണമായ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതം നൽകുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിൽ ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരണമെന്നും മുന്നറിയിപ്പുണ്ട്. നാല് വർഷ ബിരുദ കോഴ്സുകളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ വിവിധ സർവകലാശാലകൾ അതിദ്രുതം പൂർത്തിയാക്കി വരികയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. വിവിധ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് കോളേജ് പ്രിൻസിപ്പൽമാർക്കും അക്കാദമിക് കോർഡിനേറ്റർമാർക്കും പുതിയ സംവിധാനത്തെപ്പറ്റി അവബോധം നൽകുന്ന പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ വളാഞ്ചേരി MES KVM കോളേജിലാണ് സംസ്ഥാനതല പരിപാടിക്ക് തുടക്കമാവുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിലെ എല്ലാ അഫിലിയേറ്റഡ് കോളേജുകളിലെയും പ്രിൻസിപ്പൽമാർ അക്കാദമിക് കോർഡിനേറ്റർമാർ പരിപാടിയിൽ പങ്കെടുക്കും. മധ്യ ഇസ്രായേലിലെ ടെൽ അവീവ് പ്രദേശത്ത് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം. തെക്കൻ ഗസയിലെ റഫ പ്രദേശത്ത് നിന്നും വന്ന 8 റോക്കറ്റുകളിൽ പലതും വെടിവച്ചിട്ടതായും ആക്രമണത്തിൽ ആർക്കും പരിക്കില്ലെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവനുസരിക്കാതെ റഫേൽ ഇസ്രായേൽ രൂക്ഷ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഹമാസിന്റെ തിരിച്ചടി. 4 ആദ്യമായാണ് ഹമാസ് മധ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ അടുത്തയാഴ്ച പുനരാരംഭിക്കാനിരിക്കെയാണ് ആക്രമണം. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഹൈദരാബാദിനെ തകർത്ത് കിരീടം സ്വന്തമാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. IPLലെ കൊൽക്കത്തയുടെ 3 കിരീടമാണിത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
കൊൽക്കത്തയുടെ മികവിന് മുന്നിൽ നിഴൽ പോലും ആകാൻ കഴിയാതെ ഹൈദരാബാദ് ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ 2 നീണ്ട IPL സീസണിന്റെ കലാശപ്പോരിന് നിറം മങ്ങി. ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ബാറ്റിംഗിലും ബൌളിംഗിലും സമ്പൂർണ്ണാധിപത്യം കൊൽക്കത്തൻ പുലികൾക്കായിരുന്നു. കിരീടദാഹത്തിന്റെ പോരാട്ട വീര്യം ഒരു ഘട്ടത്തിലും പുറത്തെടുക്കാനാകാതെ കമ്മിൻസും കൂട്ടരും തുടക്കം മുതലേ തോൽവി സമ്മതിക്കും വിധമായിരുന്നു ബാറ്റ് വീശിയത്. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഹൈദരാബാദ് ഉയർത്തിയ 114 റൺസ് എന്ന വിജയലക്ഷ്യം വളരെ നിഷ്പ്രയാസമായാണ് കൊൽക്കത്തൻ ബാറ്റർമാർ മറികടന്നത്. IPL ഫൈനൽ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ സ്കോറിലേക്ക് ഹൈദരാബാദിനെ ചുരുട്ടിക്കെട്ടിയപ്പോൾ 7 താരങ്ങളാണ് 2 പോലും കടക്കാതെ ക്രീസ് വിട്ടത്. കൊൽക്കത്തൻ ബൌളർമാരായ ആന്ദ്ര റസലും മിച്ചൽ സ്റ്റാർക്കും അർഷദ് റാണയും വിക്കറ്റുകൾക്കായി ആഞ്ഞടിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത് കമ്മിൻസും മാർക്കോവും മാത്രം. സീസണിലുടനീളം പുലർത്തിയ മികവിനുള്ള അംഗീകാരം കൂടിയാണ് ഇത്തവണത്തെ കൊൽക്കത്തയുടെ കിരീട നേട്ടം. 10 IPLൽ വീണ്ടും കൊൽക്കത്ത മുത്തമിടുമ്പോൾ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ നൽകിയത് വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയാണ്.
ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിക്കഴിഞ്ഞതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വാരാണസിയിൽ ആഗോള നയതന്ത്രത്തിൽ ഇന്ത്യയുടെ ഉയർച്ച എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂഡൽഹിയുടെ വിദേശ നയത്തിന്റെ വിജയം ആഭ്യന്തര നയത്തിന്റെ പ്രകടനമായാണ് അദ്ദേഹം വിലയിരുത്തിയത്. രാജ്യത്തെ ഉയർന്ന വളർച്ചാ നിരക്കും കയറ്റുമതിയിലുള്ള വർധനവും ആഗോളതലത്തിൽ ഇന്ത്യയുടെ യശസ്സ് ഉയർത്തി. സംരംഭ മേഖലയിൽ ഇന്ത്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ പൌരന്മാരുടെ മൊബൈൽ ഫോൺ നമ്പറുകളിലേക്ക് അന്താരാഷ്ട്ര തട്ടിപ്പ് സംഘങ്ങൾ കോൾ ചെയ്യുന്നത് തടയാൻ ടെലികോം സേവനദാതാക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. കോളിംഗ് ലൈനിൽ കൃത്രിമം കാട്ടി ഇന്ത്യയിൽ നിന്നുള്ള മൊബൈൽ നമ്പറാണെന്ന് തോന്നും വിധമാണ് തട്ടിപ്പുകാർ അന്താരാഷ്ട്ര കോളുകൾ ചെയ്യുന്നത്. ഇത് നിരവധി സൈബർ കുറ്റകൃത്യങ്ങൾക്കും സാമ്പത്തിക തട്ടിപ്പുകൾക്കും കാരണമാകുന്നതായി വാർത്താവിനിമയ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെയുടെ സേവന കാലാവധി 1 കൂടി ദീർഘിപ്പിച്ചു. ജൂൺ 30 വരെ കാലാവധി ദീർഘിപ്പിക്കാനാണ് ക്യാബിനറ്റ് അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി അനുമതി നൽകിയത്. ഈ മാസം 31 വരെയായിരുന്നു കാലാവധി. 2022 April 30 ഇദ്ദേഹത്തെ കരസേനാ മേധാവിയായി നിയമിച്ചത്. അന്തരിച്ച ദേശീയ വടംവലി താരം മാത്യൂസ് മാത്യുവിന്റെ മൃതദേഹം നാളെ വൈകിട്ട് കണ്ണൂർ മണിക്കടവ് സെന്റ് തോമസ് ഫെറോന പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും. ഈ മാസം 5 വരെ ചെന്നൈയിൽ നടന്ന അഖിലേന്ത്യാ സർവകലാശാല വടംവലി ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ കാലിക്കറ്റ് സർവകലാശാല ടീമിലെ 1 താരമായിരുന്നു മാത്യൂസ് മാത്യു. 21 വയസ്സായിരുന്നു. തൃശൂർ കൊടക്കര സഹൃദയ കോളേജിലെ അവസാന വർഷ BSc വിദ്യാർത്ഥിയാണ്. വിശുദ്ധ നഗരമായ മക്കയിലേക്ക് ചരിത്രത്തിലാദ്യമായി അതിവേഗ ട്രെയിനിൽ യാത്ര ചെയ്ത ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർ. മണിക്കൂറിൽ 300 വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ട്രെയിൻ സർവീസ് ജിദ്ദയ്ക്കും മക്കയ്ക്കുമിടയിലുള്ള യാത്രാസമയം പകുതിയായി കുറയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് അവസാനഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഊർജിതമാക്കിയ മുന്നണികൾ. റേമൽ ചുഴലിക്കാറ്റ് കരതൊട്ടു. പശ്ചിമബംഗാളിലെ വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി. ഗുജറാത്തിലെ രാജ്കോട്ടിലുണ്ടായ തീപിടുത്തത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. സംഭവത്തിൽ 6 അറസ്റ്റിൽ. കേസ് ഇന്ന് പരിഗണിക്കും. കേരളത്തിൽ 4 ബിരുദ കോഴ്സ് സംബന്ധിച്ച അവബോധ പരിപാടിക്ക് ഇന്ന് തുടക്കം. ഇസ്രായേലിൽ റോക്കറ്റ് ആക്രമണം നടത്തി ഹമാസ്. സംഭവത്തിൽ ആർക്കും പരിക്കില്ലെന്ന് ഇസ്രായേൽ സൈന്യം. IPL ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയത് 8 വിക്കറ്റിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.